ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وسلم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان الله سبحانه وتعالى വലിയ മസ്ലഹത്തുകൾക്ക് വേണ്ടി വലിയ ഗുണങ്ങൾക്ക് വേണ്ടിയാണ് വിവാഹം അസ്സവാജ് വിവാഹം എന്നുള്ളത് ശറാക്കപ്പെട്ടത്. വിവാഹം കഴിക്കുക എന്നുള്ളതിലൂടെ വിവാഹം ചെയ്യുക എന്നുള്ളതിലൂടെ ഒരു മനുഷ്യന് വലിയ മഹത്തായ കാര്യങ്ങളാണ് അതിലൂടെ അവന് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അതിൽപ്പെട്ട ഏറ്റവും വലിയ ഗുണങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഹലാലല്ലാത്ത ഹറാമിലേക്ക് നോക്കി ആസ്വദിക്കുക എന്നുള്ളതിനെ തൊട്ട് അവനെ സംരക്ഷിക്കും വിവാഹം കഴിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ തോന്നിവാസങ്ങളിലേക്ക് പോകുന്നതിനെ തൊട്ട് അവന്റെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കാനും വിവാഹം ചെയ്യുന്നത് കൊണ്ട് ഗുണമാകും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമ്മോട് പറഞ്ഞത്, യാ മഅശറ ശബാബ്, യുവാക്കളെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, മനിസ്തതാഅ മിൻകുമുൽ ബാഅ ഫല്യതസവ്വജ്, നിങ്ങളിൽ ആർക്കാണോ വിവാഹത്തിന് കഴിവുള്ളത് അവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അൽബാഅ എന്ന് പറഞ്ഞാൽ വിവാഹം. വിവാഹം കഴിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിവുണ്ടാവുക എന്ന് മാത്രമല്ല, അത് പൊതുവെ ഭൂരിഭാഗം ആളുകൾക്കും സാധിക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അവിടെ അറബിയിൽ മുദാഫ് എന്ന് പറയും, ഒരു പദം അവിടെ സങ്കല്പിക്കണം, അഥവാ മുഅ്ന എന്നൊരു പദം, മുഅ്നത്തൽ ബാഅ. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും, മുഅ്നത്തൽ ബാഅതി മിനൽ മഹ്രി, അതേപോലെ നഫഖ, മഹ്ര വിവാഹ മൂല്യം ചെലവിന് കൊടുക്കാൻ കഴിയണം. കല്യാണം കഴിച്ചാൽ മാത്രം പോരാ, ചെലവിന് കൊടുക്കാനും മഹറിനൊക്കെ കഴിയുന്ന ഒരാൾ അവൻ എന്ത് ചെയ്യട്ടെ, അവൻ വിവാഹം കഴിക്കണമെന്നാണ് നിർബന്ധപൂർവ്വം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്, കഴിക്കണം. അതെങ്ങനെ മനസ്സിലാക്കി പണ്ഡിതന്മാർ വിശദിച്ചത് കാണാൻ സാധിക്കും. അതല്ലാതെ മൊത്തത്തിൽ ശാരീരിക ബന്ധത്തിന് കഴിവുള്ളവനൊക്കെ വിവാഹം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഈ ഹദീസിന്റെ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇനി അതിന് സാധിക്കാത്തവൻ അവൻ നോമ്പനുഷ്ഠിക്കട്ടെ എന്നാണ്. അപ്പൊ സാധിക്കാത്തവൻ എന്ന് പറയുമ്പോ ലൈംഗിക ശക്തി ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നോമ്പെടുക്കണം. നോമ്പെടുക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാ, അവന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ടാ പണ്ഡിതന്മാരവിടെ പറഞ്ഞത്, ശാരീരികമായുള്ള കഴിവുള്ള ആളായിരിക്കും, പക്ഷേ മഹർ കൊടുക്കാനും ചെലവിനുമുള്ള കൈവില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവൻ നോമ്പെടുക്കട്ടെ, അതവന്റെ ഗുഹ്യാവയവത്തെ കാത്തു സൂക്ഷിക്കാൻ ഒരു കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ ഗുണമെന്താണ്? ഫഇന്നഹു അഗത്തുലിൽ ബസർ, ഹറാമുകളിലേക്ക് നോക്കി ഹറാമുകൾ ആസ്വദിക്കുന്നതിനെ തൊട്ട് തന്റെ കണ്ണിനെ, ദൃഷ്ടിയെ അത് സംരക്ഷിക്കും, അത് പ്രതിരോധിക്കും. അതേപോലെ തന്നെ വഅഹ്സനുൽ ഫർജ്, ഹറാമുകളിലെ പോയി വ്യഭിചാരത്തിലേക്ക് പോയി എത്തുന്ന അവസ്ഥയില്ലാതെ ഗുഹ്യാവയവത്തെ കാത്തു സൂക്ഷിക്കുന്നതുമാണ് വിവാഹമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ വിവാഹത്തിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ തിന്മകളിലേക്ക് നോക്കുന്നതിനെ സംബന്ധിച്ചും തിന്മകളിലേക്ക് നോക്കി ആസ്വാദിക്കുന്നതിനെ തൊട്ടും വ്യഭിചാരത്തിലേക്ക് പോകുന്നതിനെ തൊട്ടും ഒക്കെ വലിയ പാപത്തിൽ നിന്നൊക്കെ മനുഷ്യനെ തടയുന്ന വലിയ ഒരു കാര്യമാണ് വിവാഹം എന്ന് ഉള്ളത്. രണ്ടാമതായി അതുകൊണ്ട് ലഭിക്കുന്ന വലിയൊരു ഖൈറ്, ഒരു മസ്ലഹത്ത്, ഗുണമെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വിവാഹം ചെയ്യുന്നതിലൂടെ അവന്റെ മനസ്സിനൊരു ശാന്തത, സമാധാനം ലഭിക്കുകയാണ്, ഒരു ഇണക്കം ലഭിക്കുകയാണ്, സ്ഥിരത ലഭിക്കുകയാണ്. ഇതൊക്കെ അതിലൂടെ അവന് ലഭിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് കാണാം, വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു, അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു തന്നു, ലിതസ്കുനു ഇലൈഹാ, അതിനു വേണ്ടിയാ അവരിലേക്ക് നിങ്ങൾ ചെന്ന് സമാധാനം അടയാൻ വേണ്ടിയാണ്. വജഅല ബൈനകും മവദ്ദത വറഹ്മ, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അല്ലാഹു ആക്കി തന്നു. ഇന്ന ഫി ദാലിക ലആയാത്തിൽ ലഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ഖൗമിന് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. അപ്പോ മനസ്സിനൊരു ഇണക്കവും സമാധാനവും സ്ഥിരതയും ഒരു ശാന്തതയും സമാധാനവും ഒക്കെ ലഭിക്കുന്നത് വിവാഹത്തിലൂടെയാണ്. അത് അതുകൊണ്ട് ലഭിക്കുന്ന ഒരു ഗുണമാണ്. അതേപോലെ തന്നെ വിവാഹത്തിലൂടെ ലഭിക്കുന്ന മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്ക്, മാതാപിതാക്കൾക്ക് അവർക്ക് സ്വാലിഹായ, അവർക്ക് ഉപകാരമാകുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരമുള്ളതായ സന്താനങ്ങളെ വിവാഹത്തിലൂടെ ലഭിക്കും. അത് വലിയൊരു ഗുണമാണ്. മാതാപിതാക്കൾക്ക് മാത്രമല്ല സമൂഹത്തിനും ഉപകാരമുള്ള ഒരു സന്തതി, സ്വാലിഹായ സന്തതി, അത് വിവാഹത്തിലൂടെയാണ് ഉണ്ടാവുക. ഉമ്മത്തിന് ഖൈറ് പറഞ്ഞുകൊടുക്കുന്ന, നന്മ പറഞ്ഞുകൊടുക്കുന്ന സ്വാലിഹായ ഒരു സന്തതി ഉണ്ടായാൽ മാതാപിതാക്കൾക്കും പൊതുസമൂഹത്തിനുമോന് ഖൈറുള്ളവനായി തീരും. അതും വിവാഹത്തിലൂടെയാണ് ഉണ്ടാവുക. ധാരാളം സന്താനങ്ങൾ ഉണ്ടായാൽ, ധാരാളം ഖൈറായ മക്കളുണ്ടായാൽ അവർ ഉമ്മമാർക്കും ഉപ്പമാർക്കും കുടുംബക്കാർക്കും സമൂഹത്തിനും എല്ലാവർക്കും അവർ നന്മയായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പറഞ്ഞത്, തസവ്വജു അൽ വദൂദ. അൽ വദൂദ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും, അല്ലത്തി തുഹിബ്ബു സൗജഹ, തന്റെ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്ന, നന്നായി ഇഷ്ടപ്പെടുന്നതായ ഒരു പെണ്ണിനെ നീ കല്യാണം കഴിക്കണം. തസവ്വജുൽ വദൂദ അൽ വലൂദ, വലൂദ് എന്ന് പറഞ്ഞാൽ ധാരാളം പ്രസവിക്കുന്ന, ധാരാളം പ്രസവിക്കുന്ന ഭർത്താവിനെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ വിവാഹം കഴിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഈ രണ്ട് വിശേഷണം ഇതെങ്ങനെ മനസ്സിലാവുക? പണ്ഡിതന്മാർ ഷറഹുകളിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും, ആ പെണ്ണിന്റെ ബന്ധക്കാരെ എടുത്തു പരിശോധിച്ചാൽ ഭൂരിഭാഗവും ആ ഒരു പാരമ്പര്യ രീതിയുള്ളവരായിരിക്കും. നന്നായി ഇഷ്ടപ്പെടുന്ന, നന്നായി പ്രസവിക്കുന്ന സ്ത്രീയാണെന്നറിയാൻ പണ്ഡിതന്മാർ ഷറഹുകളിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. അവരുടെ അടുത്ത ബന്ധക്കാരിൽ നിന്നും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചിലർ നമ്മൾ തന്നെ പൊതുവെ പല കാര്യങ്ങളും പറയാറുണ്ട്, അവരുടെ കുടുംബം പാരമ്പര്യം എന്നൊക്കെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്, എന്നതുപോലെ വെച്ചത് മനസ്സിലാക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ ഈ രണ്ട് വസ്തു, നന്നായി പ്രസവിക്കുന്ന, ഭർത്താവിനെ ഇഷ്ടപ്പെടുന്ന സ്ത്രീയെ നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ശറഹിൽ പണ്ഡിതന്മാർ പറഞ്ഞു. വഖയ്യദ ബിഹാദൈനി, ബിഹാദൈനി, ഈ രണ്ട് വസ്തു കൊണ്ട്, നന്നായി പ്രസവിക്കുന്ന, ഭർത്താവിനെ ഇഷ്ടപ്പെടുന്ന, രണ്ട് സ്ത്രീ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലിഅന്നൽ വലൂദ ഇദാ ലം തകുൻ വദൂദൻ, നന്നായി പ്രസവിക്കുന്ന സ്ത്രീയായിരിക്കും, പക്ഷേ ഭർത്താവിനോട് സ്നേഹം കാണിക്കാത്ത സ്ത്രീയാണെങ്കിൽ, ലം യർഹബിസ് സൗജു ഫിഹാ, അവളിൽ ഭർത്താവിന് ആഗ്രഹം ഉണ്ടാവുകയില്ല. എനിവൽ വദൂദ ഭർത്താവിനെ നന്നായി ഇഷ്ടപ്പെടുന്ന സ്ത്രീയാണ്. പക്ഷേ ഇദാലം തക്കുൻ വലൂദൻ പ്രസവിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ ലം യഹ്സുലിൽ മത്ലൂബു ഉദ്ദേശിച്ച ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം അത് ഉണ്ടാവുകയില്ല. അതെന്താ? വഹുവ തക്സീറുൽ ഉമ്മ ബികസ്റത്തി തവാലുദ് തലമുറകളായി നന്നായി പ്രസവിക്കുക. അങ്ങനെ പ്രസവിച്ച് ഈ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത് ധാരാളമായി ഉണ്ടാവുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അതുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇന്ന് നേരെ തിരിച്ച ആളുകളൊക്കെ എണ്ണം എത്രത്തോളം കുറക്കാൻ ശ്രമിക്കുമോ അതാണ് ആളുകൾ. മുസ്ലിം ഉമ്മത്തിൽ പോലും ആ ഒരു രോഗം പിടികൂടിയിട്ടുണ്ട്. രണ്ട് മക്കളായാൽ അവിടെ സ്റ്റോപ്പാക്കുക. അത് മതി എന്ന് പറയുന്ന എത്ര മുസ്ലിമുകളാണുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികൾ ധാരാളം ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് അഭിമാനം കൊള്ളുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്താനങ്ങൾ ധാരാളം ഉണ്ടാവുക എന്നുള്ളത് ഖൈറാൻ. പക്ഷെ പല ആളുകളും അതിനെതിരാണ്. രണ്ട് മക്കളായാൽ അത് നിർത്തുന്ന ആളുകൾ കുഫാറുകളിൽ നിന്നും കടമെടുത്ത് അവരുടെ രീതി പിന്തുടരുന്ന ആളുകളാണ് ബഹുഭൂരിഭാഗവും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അങ്ങനെ ആവാൻ പാടില്ല. എത്രത്തോളം പ്രസവിക്കാൻ സാധിക്കുമോ അത്രയും പ്രസവിക്കണം. എത്ര സ്വാലിഹായ സന്താനങ്ങൾ എത്ര ധാരാളമുണ്ടോ നമുക്ക് ഗുണമാണ്, സമൂഹത്തിന് ഖൈറാൻ. അതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം. അപ്പൊ സഹോദരന്മാരെ, അതോടൊപ്പം തന്നെ വിവാഹം കൊണ്ടുള്ള ഗുണത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, ഒരു സ്ത്രീയെ നമ്മൾ വിവാഹം ചെയ്യുന്നതിലൂടെ ഒരു സ്ത്രീയുടെ ചെലവ് അവരുടെ കാര്യങ്ങളൊക്കെ ഒരാൾ ഏറ്റെടുക്കുകയാണ്. ഇത് വലിയ ഖൈറായ കാര്യമാണ്. ധാരാളം കണക്കിന് പാവപ്പെട്ട സ്ത്രീകൾ ഉണ്ടാകും, അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അവരെ എല്ലാം നമ്മൾ വിവാഹം ചെയ്യുന്നതിലൂടെ അവരെ ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, വഅൻകിഹുൽ അയാമ, നിങ്ങൾ അയാമ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും, അഥവാ ഇണയില്ലാത്ത, അതാണ് പെണ്ണും പെട്ടു, ആണായാലും ശരി പെണ്ണായാലും ശരി ഇണയില്ലാത്ത, ഒരു പക്ഷേ വിവാഹത്തിന് മുമ്പായിരിക്കും, ഇനി വിവാഹം കഴിച്ച് ഉപേക്ഷിക്കപ്പെട്ടതായിരിക്കും, എന്തായാലും ശരി അവരെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. ഇനി തല്ലാഹു മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഇണകളില്ലാത്ത, അതാണായാലും ശരി പെണ്ണായാലും ശരി, അവരെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണേ. വസ്വാലിഹീന മിൻ ഇബാദികും വ ഇമാഇകും, നിങ്ങളിൽ നിന്നുള്ള നല്ലവരായ അടിമകളിൽ നിന്നും അതേപോലെ തന്നെ ആണടിമകളിൽ നിന്നും പെണ്ണടിമകളിൽ നിന്നുള്ളവരൊക്കെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക. ഈ യകൂനു ഫുഖറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ യകൂനു ഫുഖറാ, ഇനി അവർ ദരിദ്രന്മാരാണെന്ന് വെക്കുക. യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹുവിന്റെ ഫദ്ലിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ധന്യത നൽകും. വല്ലാഹു വാസിഉൻ അലീം എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഇത് വളരെ മുഖ്യമായ ഒരു കാര്യമാണ് വിവാഹം. അസ്വാജ് എന്ന അറബിയിൽ പറയുന്ന ഈ കാര്യം, അത് ഖുർആനും സുന്നത്തും വളരെ പ്രധാനത്തോടുകൂടി നമ്മോട് കൽപ്പിക്കുന്ന ഒരു കാര്യമാണ്, വലിയ ഗുണങ്ങളുള്ള കാര്യങ്ങളാണ്. എല്ലാ മുസ്ലിമിന്റെ മേലും ഈ ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ഈ വിവാഹം ആളുകളുടെ മേൽ എളുപ്പമുള്ളതാക്കുക. വിവാഹത്തിന്റെ വഴി ആളുകൾക്ക് മീതെ പല കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകും, ദരിദ്രനുണ്ടാവും. വിവാഹത്തിന്റെ പല നിയമങ്ങളും കടുപ്പിച്ച് മഹർ നന്നായി കൊടുക്കണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ രീതിയിൽ വിവാഹത്തെ കുടുസാക്കുന്ന ഒരു രീതി ഉണ്ടാവാൻ പാടില്ല. മറിച്ച് വിവാഹത്തെ എപ്പോഴും എളുപ്പമുള്ളതാക്കി കൊടുക്കുകയാണ് നാം ചെയ്യേണ്ടത്. അതേപോലെ വിവാഹം കഴിക്കാൻ സാധിക്കാത്ത കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുക, അത് നമ്മുടെ മേൽ കടമയാണ്. എന്നാൽ ചില ആളുകൾ പല നിലക്കും പറഞ്ഞ് പല ന്യായങ്ങളും പറഞ്ഞ് വിവാഹത്തെ പിന്തിപ്പിക്കുന്നൊരവസ്ഥയുണ്ട്. അതേതായാലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല. നമ്മൾ ഇൻഷാല്ലാ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുക എന്നുള്ളത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമുക്ക് വ്യക്തമായ കാര്യമാണ്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറഞ്ഞത് കാണാൻ സാധിക്കും, ഇദാ അതാകും മൻ തർദൗന ദീനഹു വ ഖുലുഖഹു ഫഅൻകിഹൂഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരാൾ നിങ്ങളുടെ അടുക്കൽ വന്നു, എന്നിട്ട് നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും അദ്ദേഹം വിവാഹം അന്വേഷിക്കുകയാണ്, വിവാഹം കഴിപ്പിച്ചു തരുമോ എന്ന് അന്വേഷിക്കുകയാണ്, നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. മൻ തർദൗന ദീനഹു വ ഖുലുഖഹു, ആ വന്ന വ്യക്തി എങ്ങനെയുള്ള ആളാ, അവന്റെ ദീനും അവന്റെ സ്വഭാവവും ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുമുണ്ട്. നിങ്ങളോട് വന്ന ഒരാൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി, നിങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, ആ വന്ന ആളാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ദീനിൽ സംബന്ധിച്ചും സ്വഭാവത്തെ സംബന്ധിച്ചും ഒക്കെ നിങ്ങൾ നല്ല തൃപ്തിയുള്ള ആളാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട ആ പെണ്ണിനെ അദ്ദേഹത്തിന് വേണ്ടി നീ നിങ്ങൾ എന്ത് ചെയ്തോണം വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ലാ തഫ്അലു അങ്ങനെ നിങ്ങൾ വിവാഹം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ തക്കുൻ ഫിത്നത്തുൻ ഫിൽ അർദ് ഭൂമിയിൽ കുഴപ്പമുണ്ടാകും ഫസാദുൻ കബീർ വലിയ ഫസാദും കുഴപ്പവും ഫിത്നയും ഭൂമിയിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം പണ്ഡിതന്മാർ അതിന്റെ ശറഹിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും മിർഖാത്തിൽ മുല്ല അലി ഉൽഖാരി റഹ്മഹുല്ലാ ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് നല്ല ഒരാൾ നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ചു വന്നു പക്ഷെ നിങ്ങൾ ആ ദീനും അവന്റെ മതവും അവന്റെ സ്വഭാവവും ഒക്കെ നന്നായിട്ടും അത് പരിഗണിക്കാതെ നിങ്ങൾ തള്ളിക്കളയുകയാണെങ്കിൽ അതുകൊണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാകും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു ഇല്ലം തുസഫ്വിജുഹാ ഇല്ലാ മിൻ ദീമാലിൻ ഔ ജാഹിൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല തറവാടിത്തമുള്ള അല്ലെങ്കിൽ നല്ല സമ്പത്തുള്ള ഒരാൾക്കാണ് അവള് വിവാഹം ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള അധിക സ്ത്രീകളും വിവാഹം ഇണകളില്ലാതെ ബാക്കിയാകും എല്ലാവരും സമ്പത്തുള്ളവനും തറവാടിത്തമുള്ളവനായിക്കൊള്ളണമെന്നില്ല നിങ്ങളിൽ ധാരാളം പുരുഷന്മാരും സ്ത്രീ എന്ന ഇണയില്ലാതെ ബാക്കിയാകും അങ്ങനെ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക ഫയക്സുറുൽ ഇഫ്തിതാന ബിസ്സിന വ്യഭിചാരം കൊണ്ടുള്ള ഫിത്നകൾ വർദ്ധിക്കുകയും ചെയ്യും അപ്പോ ദീന മുൻഗണന നൽകാതെ നല്ല ദീനുള്ള നല്ല സ്വഭാവമുള്ള ഒരാൾ വന്നിട്ട് വകവെക്കാതെ പണവും സമ്പത്തും മാത്രം ആഗ്രഹിച്ചതുകൊണ്ട് നിങ്ങളത് വൈകിപ്പിച്ചാൽ അങ്ങനെ പാവപ്പെട്ട പെണ്ണായാലും ആണായാലും സമൂഹത്തിൽ അവർ ബാക്കിയാകും അങ്ങനെ ഇണകളില്ലാതെ വലിയ വ്യഭിചാരം എന്ന ഫിത്ന വർദ്ധിക്കുകയും ചെയ്യും അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറയാനുള്ള കാരണം ഇവിടെ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചില വിവാഹങ്ങൾക്ക് പൊതുവെ വിവാഹങ്ങൾക്ക് തടസ്സമാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ആഡംബരങ്ങളാണ് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാ അദ്ദേഹത്തിന്റെ ഖുതുബയിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് പല ആളുകൾക്കും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് അവന് തടസ്സമാകുന്നതിന് ഭയപ്പെടുന്നത് ആളുകൾ വിവാഹ മൂല്യ മഹർ അതങ്ങനെ വർദ്ധിപ്പിക്കുകയാണ് ധാരാളം നന്നായി പല ആളുകളും പെണ്ണിന്റെ വീട്ടിൽ നിന്നും സ്ത്രീധനം കിട്ടിയതിന് ശേഷം താൻ വാങ്ങിയ വിവാഹ മൂല്യ മഹറിന്റെ പണം അടക്കുന്ന ആളുകളുണ്ട് വലിയ ആളെ കാണിക്കാൻ വേണ്ടി വലിയ സ്വർണം അല്ലെ 10 പവൻ ഇങ്ങനെ തുടങ്ങി വലിയ ആഡംബര നിലക്ക് അവൻ വാങ്ങുകയാണ് കടം എന്നിട്ട് പെണ്ണിന്റെ വീട്ടിൽ നിന്നുള്ള പൈസ കിട്ടിയിട്ട് അത് വീട്ടുകയാണ് അതൊന്നൊരിക്കലും ശരിയല്ല ഇങ്ങനെ ആളുകൾ വെക്കുന്നത് കൊണ്ടാണ് വിവാഹം കുടുസായി പോകുന്നത് വളരെ എളുപ്പമായി നടത്തേണ്ട കാര്യങ്ങളൊക്കെ ആളുകൾ കുടുസാക്കുകയാണ് അതേപോലെ തന്നെ ഷെയ്ഖ് പറഞ്ഞത് കാണാൻ സാധിക്കും ആഘോഷങ്ങൾ വിവാഹത്തിന്റെ സദ്യകൾ അതിന്റെ ആ വിവാഹവേള അത് അങ്ങേയറ്റം അലങ്കരിക്കുകയാണ് മോടി പിടിപ്പിക്കുകയാണ് അതേപോലെ തന്നെ പ്രൗഢിയുള്ള വലിയ ആഡംബര കൊട്ടാരങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട ഓഡിറ്റോറിയങ്ങൾ ആളുകൾ വാടകക്കെടുക്കുകയാണ് ഇതോടൊക്കെ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്നത് ആളുകൾക്ക് കുടുസതയാണ് ഷെയ്ഖ് പറയുകയാണ് ഇതോടൊക്കെ ഉണ്ടാകുന്നത് കുടുസത മാത്രമല്ല അനാവശ്യമായി വലിയ സദ്യകൾ നടത്തി പ്രൗഢി കാണിച്ച് അങ്ങനെ ദുർവ്യയം ചെയ്യുന്നത് അത് ശൈത്താന്റെ സഹോദരന്മാരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പഠിപ്പിച്ച കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ ദുർവ്യയം ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ശൈത്താന്മാരുടെ സഹോദരന്മാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് മാത്രവുമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മഹർ പെണ്ണിന് കൊടുക്കുന്ന വിവാഹ മൂല്യം എന്ന് പറഞ്ഞാൽ അത് ഗോപ്യമാക്കുക എന്നുള്ളതാണ് സുന്നത്ത് ആളുകളുടെ വിചാരം 10, 15, 20 പവൻ കൊടുത്ത് വലിയ ആളാവുക ചിലപ്പോ കഴിവില്ലാത്തവനായിരിക്കും ബാക്കിയുള്ളവന്റെ അടുക്കൽ നിന്ന് കടം വാങ്ങി ചോദിച്ച് അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടി അങ്ങനെ എടുക്കുന്ന മഹർ ഉണ്ടാക്കുക എന്നുള്ളത് ഹറാമാണെന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അവനവന് കഴിയുന്നതേ കൊടുക്കാവൂ അതുകൊണ്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ലാ തുഖാലു നിങ്ങൾ അതിര് കവിയരുത് ലാ തുഖാലു സദുഖത്ത നിസാ സ്ത്രീകൾക്ക് കൊടുക്കുന്ന വിവാഹ മൂല്യം മഹറിന്റെ വിഷയത്തിൽ നിങ്ങൾ അതിര് കഴിയരുത് നീ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇന്നഹ അങ്ങനെ കൊടുക്കൽ, ഫഇന്നഹ ലൗകാനത് മക്രുമതൻ ഫിദ്ദുനിയ, ധാരാളമായി മഹർ കൊടുക്കുക എന്നുള്ളത് ദുനിയാവിൽ സ്തുതിക്കപ്പെടുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ തഖ്വ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യവുമായിരുന്നെങ്കിൽ, അതിനേറ്റവും അർഹനാരായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അലിംതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എനിക്ക് അറിയുകയില്ല, നകഹ ശൈഅൻ മിൻ നിസാഇഹി വലാ അൻകഹ ശൈഅൻ മിൻ ബനാതിഹി അലാ അക്സറ മിൻ സിൻതൈ അശ്റത ഉഖിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാർക്ക്, അതേപോലെ തന്നെ താൻ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത തന്റെ മക്കൾക്കോ 12 ഊക്കിയ എന്ന് പറഞ്ഞാൽ കുറച്ചുള്ള ഒരു 12 വെള്ളി തൂക്കം എന്നൊക്കെ പറയും, ചെറിയൊരളവാണ്. അതിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയതായിട്ട് അറിയില്ല എന്നാണ്. നബി വിവാഹം കഴിച്ചപ്പോഴും ഭാര്യമാർക്ക് കൊടുത്തതും അതേപോലെ തന്നെ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ട്, അതിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 12 ഊക്കിയ അഥവാ 12 വെള്ളി തൂക്കം ഒരളവാ, അതിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടില്ല എന്നാണ്. അപ്പോ മഹർ അതാരെ സംബന്ധിച്ചും അത് ഗോപ്യമാക്കുക എന്നുള്ളതാണ് അത് അതിന്റെ സുന്നത്തെന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല മഹറിന്റെ വിഷയത്തിൽ അതിരി കവിഞ്ഞ ഒരു മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാസിച്ചതും കാണാൻ സാധിക്കും, ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലിറജുലി, ഒരു പുരുഷനോട് ചോദിച്ചു, അലാ കം തസവ്വജ്ത, നീ എത്ര മഹർ കൊടുത്താണ് വിവാഹം കഴിച്ചത് എന്ന് ചോദിച്ചപ്പോ, ഖാല അലാ അർബഇ അവാ, 4 ഊഖിയ. 4 ഊഖിയ എന്ന് പറഞ്ഞാൽ വലിയ അത് അതിരി കവിഞ്ഞ ഒരു മഹറൊന്നുമല്ല. 4 ഊഖിയ എന്ന് പറഞ്ഞാൽ വലിയ അതിരി കവിഞ്ഞതോ ആഡംബരമായ അളവൊന്നല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യൻ 4 ഊഖിയെ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചത്, അല അർബഇ അവാ, 4 ഊഖിയെ. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കുണ്ട്, കഅന്നമാ തൻഹിതൂനൽ ഫിദ്ദത മിൻ ഉർദി ഹാദൽ ജബൽ, നീ നിങ്ങൾ ഈ പർവ്വതത്തിന്റെ ഭാഗത്ത് നിന്നും വെള്ളി കൊയ്ത് അല്ലെങ്കിൽ കൊത്തിയെടുക്കുന്നത് പോലെയുണ്ടല്ലോ, നല്ല പണമുണ്ട ആളെ പോലെയാണല്ലോ എന്നാണ് ആ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം ഈ മനുഷ്യന് ദരിദ്രനാണ്, 4 ഊക്കിയ പോലും കൊടുക്കാൻ കഴിവില്ലാത്ത ഒരാളാണ്. 4 അതാണ് സിറാഹിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, 4 ഊക്കിയ എന്ന് പറഞ്ഞാൽ അതൊരു അതിരി കവിഞ്ഞ വലിയൊരു സംഖ്യ ഒന്നല്ല, പക്ഷെ ഈ മനുഷ്യന്റെ അവസ്ഥയെ സംബന്ധിച്ച് നോക്കുമ്പോ അത് വലിയൊരു സംഖ്യയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അതെന്താണ് നിഷേധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. ധാരാളം ഒരു ഫക്കീറിനെ സംബന്ധിച്ചിടത്തോളം അവന് ധാരാളമായി വിവാഹ മൂല്യം കൊടുക്കുക എന്നുള്ളത് അത് വെറുക്കപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല ഈ വിവാഹ മൂല്യം കൊടുക്കാൻ വേണ്ടി ആളുകളോട് ചോദിച്ച് അല്ലെങ്കിൽ മറ്റു ഹറാമായ മാർഗങ്ങളിലൂടെ പൈസ സമ്പാദിച്ചിട്ടാണ് അവൻ ഇത് കൊടുക്കുന്നതെങ്കിൽ അത് ഹറാമുമാകുമെന്ന് പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ ഒരു മനുഷ്യന്റെ അവസ്ഥ അനുസരിച്ചാ ഈ മനുഷ്യൻ അതുപോലും കൊടുക്കാൻ കഴിവില്ല, എന്നിട്ട് അദ്ദേഹം കഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും, ഒരു ധനികനെ സംബന്ധിച്ചിടത്തോളം നല്ല സമ്പത്തുള്ളവനാണ്, അവനാണെങ്കിലും ശരി വിവാഹ മൂല്യത്തിൽ പ്രൗഢി കാണിക്കാൻ വേണ്ടി ധാരാളമായി നൽകുക എന്നുള്ളതും അതൊക്കെ വെറുക്കപ്പെട്ട കാര്യമാണ്. അതൊന്നും ഇതൊക്കെ മറ്റുള്ള ആളുകളിൽ നിന്ന് കടമെടുക്കുന്ന രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതല്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല ആളുകളും ഇപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരുണ്ടാവും, അവന് ഇന്നത്തെ സ്വർണത്തിന്റെ വില എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോ പല ആളുകൾക്കും 1 അല്ലെ 1 പവൻ അല്ലെ 1.5 പവൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു മോശമായി കാണുന്ന ഒരു അവസ്ഥ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കണം. അല്ലെങ്കിൽ 1.5 പവൻ തന്നിട്ട് എന്റെ മകളെ ഞാൻ കല്യാണം കഴിച്ച് തരാത്ത ആ ഒരു പുച്ഛ മനോഭാവത്തിലേക്ക് പോകുന്ന അവസ്ഥയും ഇല്ലാതാക്കണം. കാരണം ഓരോരുത്തരും അവന്റെ അവസ്ഥ അനുസരിച്ചാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃക. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലി ജമീഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാം അലാ മല്ല നബിയ ബഅദഹ് അമ്മാ ബഅദ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചു വരുന്നത്. മഹറിന്റെ വിഷയത്തിൽ വിവാഹമൂല്യം കൊടുക്കുന്ന വിഷയത്തിൽ അത് ഗോപ്യമാക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വിവാഹത്തിന് വലീമ കൊടുക്കുക എന്നുള്ളത് അത് നല്ല കാര്യമാണ്, മുസ്തഹബ്ബായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല അസ്ഹാബുകളോടും പറയാറുണ്ടായിരുന്നു, ഔലും ബിശാത്തിൻ, ഒരാടിനർത്ഥം തന്നെ നിങ്ങൾ വലീമ കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. പക്ഷേ ഇവിടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇന്ന് നാട്ടിൽ പല മുസ്ലിം വീടുകളിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലരും രക്ഷിതാക്കളാണ്, മക്കളെ വിവാഹം കഴിപ്പിച്ചു വിടാനുള്ളവരാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിദഹുള്ള അദ്ദേഹത്തിന്റെ ഖുത്ബയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വലാ യജൂസുൽ മുബാലഗത്തു ഫീ ഹഫ്ലി സവാജി ബിസ്തിജാരിൽ ഖുസൂരിൽ ഫഖ്ബ, ആഡംബരമായ പ്രൗഢിയുള്ള കൊട്ടാരങ്ങൾ വാടകക്കെടുത്തുകൊണ്ട് കല്യാണം ആഡംബരമായി നടത്തുക എന്നുള്ളത് അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. മാത്രമല്ല വയഹ്റുമു യസ്തമിൽ അൽഹഫ്ല അലാ മുൻകറാതിൻ കഖ്തിലാത്തു നിസാഇ ബിറിജാൽ. ഇത് പലരും മനസ്സിലാക്കാത്ത ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, ഉൾക്കൊള്ളാത്ത ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കല്യാണ വേളയിൽ ആണും പെണ്ണും കൂടിക്കലരുന്ന രീതിയിലുള്ള ഇസ്ലാം വെറുത്ത കാര്യങ്ങൾ, ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, അത് ഉൾക്കൊള്ളുന്ന ഒരു വിവാഹ സദസ് ആവാനും പാടില്ല. പല ആളുകളും ശ്രദ്ധിക്കാത്ത കാര്യമാണ്, സ്ത്രീകളും പുരുഷന്മാരും വേർതിരിഞ്ഞിരിക്കുന്ന ഒരു വിവാഹ പന്തൽ ഇത് വളരെ കുറവാണ്. അത് ഉൾക്കൊള്ളാൻ ആളുകൾ ഇന്നും തയ്യാറായിട്ടില്ല. ആണും പെണ്ണും കൂടിക്കലർന്ന് അങ്ങനെ ഹറാമിന്റെ രീതിയിൽ വിവാഹ സദസ് നടത്തുന്ന ആളുകളുണ്ട്, അത് പാടില്ലാത്ത കാര്യമാണ് ഷെയ്ഖ് പറയുകയാണ്. മാത്രമല്ല ഷെയ്ഖ് പറയുന്നുണ്ട്, വിവാഹ സദ്യയിൽ പാട്ട്, മ്യൂസിക് തുടങ്ങിയ ഫോട്ടോ എടുക്കൽ, വീഡിയോ ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നടത്താൻ പാടുള്ളതല്ല. ഇത്ര വീടുകളാണ്, മുസ്ലിം വീടുകളിലാണ് വിവാഹത്തിന് പാട്ടുകളും കൂത്താട്ടങ്ങളും ഷെയ്ത്താന്റെ വിളികളാണ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഹറാമാണ്. എന്നിട്ട് ഷെയ്ഖ് പറയുന്ന ഒരു വാക്കു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വലാ യജൂസു ലിൽ മുസ്ലിമി അൻ യഹ്ദുറ ഹഫ്ലം ഫീഹി മിസ്ലുൽ മുൻകറാത്ത്. ഇങ്ങനെയുള്ള വീടെടുക്കുന്ന മ്യൂസിക്കുകളും സംഗീതങ്ങളും പാട്ടുകളും, അല്ലെങ്കിൽ ആണും പെണ്ണും കൂടിക്കലരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പ്രൗഢി കാണിക്കുന്ന രീതിയിലുള്ള വിവാഹ സദസ്സുകളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹാദിറാവൽ പങ്കെടുക്കൽ ജായിസല്ല, അനുവദനീയമല്ല. എത്ര ആളുകളാണ് സൂക്ഷിക്കുന്നത്? വളരെ കുറച്ച് ആളുകളെ ശ്രദ്ധിക്കാറുള്ളൂ. ഇല്ലാ ഇദാ കാന യഖ്ദുറു അലാ ഇസാലതിഹ, പോവാം. ആർക്ക് പോയാൽ ഈ പറഞ്ഞ തോന്നിവാസങ്ങളൊക്കെ അവിടുന്ന് ഒഴിവാക്കാൻ സാധിക്കണം. എടുത്തു മാറ്റാൻ കഴിയുന്ന ആളാണെങ്കിൽ അവന് പോവാം, അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ആ വിവാഹ സദസ്സിൽ പോവാൻ പാടില്ല എന്നാണ്. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മൾക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ കല്യാണം നടത്തുമ്പോ സ്വന്തം മക്കളുടെ കല്യാണം നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. പല ആളുകളും ആളുകളുടെ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. ആള് എന്റെ മകളെ കല്യാണമല്ലേ, സന്തോഷമല്ലേ, പാട്ട് നടത്തട്ടെ, തോന്നിയാസങ്ങൾ നടത്തട്ടെ, വീഡിയോ എടുക്കട്ടെ, ആണും പെണ്ണും കൂടിക്കലുന്ന രീതിയിൽ സദസ്സൊരുക്കട്ടെ, ഇതൊക്കെ അങ്ങ് വിട്ടുകൊടുക്കാൻ നോക്കണേ. നമ്മളെ ചിന്ത അള്ളാഹുവിന് ഉറപ്പുള്ള കാര്യം, അത് നമുക്കൊരു പ്രശ്നമില്ല. നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ, ആളുകളെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുകയാണ് ആളുകൾ, എന്തൊരു ഗൗരവമുള്ള കാര്യം. അപ്പൊ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഷെയ്ഖ് പറയുന്ന വലിയൊരു കാര്യമാണ്, ആളുകൾ പൊതുവെ സ്ത്രീകൾ വിവാഹം വൈകിപ്പിക്കുക, പഠനത്തിന്റെ കാര്യം പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കുക എന്നുള്ളത് അത് തെറ്റായ കാര്യമാണ്. ഷെയ്ഖ് പറയുന്നുണ്ട്, പ്രത്യേകം പറയുന്നുണ്ട്, പല ആളുകളും എന്റെ യൂണിവേഴ്സിറ്റി വലിയ വലിയ സ്ത്രീകളെ പഠനത്തിന് വിടുകയാണ്, വലിയ വലിയ യൂണിവേഴ്സിറ്റി പഠനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി സ്ത്രീയോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഉത്തരവാദിത്തപ്പെട്ട ഔലിയ വലിയ രക്ഷാധികാരിയോ വിവാഹം വൈകിപ്പിക്കുക എന്നുള്ളത് അത് ശരിയായ രീതിയല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് പറയുന്നുണ്ട്, ധാരാളം വിശദീകരിക്കുന്നുണ്ട്, അഥവാ ആ പെണ്ണിന്റെ വിവാഹത്തിന്റെ ഉത്തമമായ നല്ല പ്രായത്തിൽ നിന്നും ആ പ്രായത്തിൽ വിവാഹം കഴിപ്പിക്കാതെ പഠിക്കട്ടെ പഠിക്കട്ടെ ദുനിയാവിന്റെ പഠനവും പറഞ്ഞ് പല കാര്യത്തിനു വേണ്ടി ആളുകളെ നീട്ടിവെക്കുകയാണ്. എന്തൊരു കഷ്ടമാണ്, അവൾ ഡോക്ടറാക്കണം അല്ലെ എഞ്ചിനീയർ ആക്കണം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇവിടെ നമ്മൾ ഷെയ്ഖ് പറയുന്നുണ്ട്, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദുനിയാവിന്റെ കുറെ പഠിച്ചങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ അത് അനിവാര്യമായ കാര്യമല്ല. നേരെ മറിച്ച് വിവാഹം എന്ന് പറഞ്ഞാൽ അത് അനിവാര്യമായ കാര്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. വലിയ വലിയ ഷഹാദത്തുകൾ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളതല്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താ? ഇന്ന് പല ആളുകളും ചിന്തിക്കുന്നില്ല, ഇന്ന് സ്കൂൾ തലം മുതൽ അങ്ങോട്ടെടുത്താൽ പെൺകുട്ടികൾ ആൺകുട്ടികളുടെയും സ്ഥിതി എന്താ? എല്ലാവരും പ്രേമം, ഇതാ പ്രേമത്തിന്റെ കേസുകളാണ് ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ ആത്മഹത്യകൾ. എന്താ മുസ്ലിം കുടുംബത്തിൽ പോലും പ്രേമം, പ്രേമിച്ചാൽ അവന്റെ കൂടെ ചാടിപ്പോവുകയാണ്, ഗർഭിണിയാണ്, കുറച്ചു കഴിഞ്ഞ് അവൻ ഒഴിവാക്കുകയാണ്, ആ മുസ്ലിം പെൺകുട്ടി തൂങ്ങി മരിക്കുകയാണ്. ഇതൊക്കെ മുസ്ലിം കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളാണ്. ഇതൊക്കെ എവിടുന്നാ പഠിക്കുന്നത്? ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് വിടുകയാണ്. 10, 18, 20, 25 വയസ്സ് ഇങ്ങനെ പഠിപ്പിക്കുക. ഡോക്ടറാവണം, വലിയ ജോലി കിട്ടണം, ജോലി കിട്ടിയിട്ട് മതി അർത്ഥം കല്യാണം. ഈ രീതി ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം പാടുള്ള കാര്യമല്ല. സഹോദരന്മാർ, നമുക്കൊരു ക്യാമ്പസുകളുടെ സ്ഥിതി ഇവിടുത്തെ എന്താ? തോന്നിവാസങ്ങളാണ്. അന്യാണുകളുമായി കൂടിക്കലർന്ന് പ്രേമങ്ങളുമല്ലാത്ത പ്രേമങ്ങളുമായുള്ള പെരും തോന്നിവാസങ്ങളാണ് ക്യാമ്പസുകൾ എന്ന് പറഞ്ഞ. ഇതിലേക്ക് നമ്മുടെ മക്കളെ വിടുകയാണ് ആളുകൾ. നല്ലൊരു വിവാഹം, ആ പെണ്ണിന്റെ നല്ലൊരു ആയുസ്സിൽ നടത്തേണ്ട വിവാഹം അത് നീട്ടിവെക്കുകയാണ്. വലിയ തോന്നിവാസമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട. ശേഖ് ധാരാളം വിശദീകരിക്കുന്നുണ്ട്, സമയമില്ലാത്തത് കൊണ്ടാണ്. അവിടെ പ്രത്യേകം ശേഖ് പറയുന്ന ഒരു കാര്യമുണ്ട്. ചില ആളുകൾ കല്യാണത്തിന് മുമ്പേ സ്ത്രീ ജോലിയുള്ളവളായിരിക്കും. അപ്പൊ ഈ പെണ്ണിന്റെ ജോലിയിൽ നിന്ന് ശമ്പളം ലഭിക്കുന്നുണ്ടാവും. ആ കല്യാണം കഴിപ്പിച്ച് വിട്ടാ പിന്നെ ശമ്പളം കിട്ടൂലോ, ഭർത്താവ് കൊണ്ടുപോകുമല്ലോ. അപ്പോ ഈ പെണ്ണിനെ വിവാഹം വൈകിപ്പിക്കുന്നൊരവസ്ഥ. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം വിരോധിച്ച അതുൽ എന്ന് ഇസ്ലാം വിരോധിച്ച കാര്യമാണ്, ഹറാമാക്കിയ കാര്യമാണ് അതുൽ. ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ നിഷിദ്ധമാക്കിയ ഒരു കാര്യമാണ് അതുൽ. എന്താണ് അതുൽ? ഒരാൾ ഒരു വലി വാപ്പയാകട്ടെ അല്ലെങ്കിൽ വലി രക്ഷാധികാരി സ്വന്തം പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാതെ സ്വന്തം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി വിവാഹം വൈകിപ്പിക്കുക എന്നുള്ളത്, എപ്പോ ആ സ്ത്രീക്ക് യോജിക്കുന്ന നല്ല ദീനിയായ സൽസ്വഭാവിയായ ധാരാളക്കണക്കിന് ഭർത്താക്കന്മാർ വരുന്നുണ്ട്, പക്ഷെ ആ പെണ്ണിന് ഇഷ്ടവുമാണ്, എന്നിട്ടും ഈ രക്ഷാധികാരി ഈ വിവാഹം വൈകിപ്പിക്കുക എന്നുള്ളത് അതുൽ. അത് ഹറാമായ കാര്യമാണ്, അതാണ് അതുൽ എന്ന് പറയാം. നീട്ടിവ വൈകിപ്പിക്കുക, അത് എത്രത്തോളം എന്റെ ഗൗരവം എന്ന് അറിയാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞു, ഇദാ ഖതബഹ കുഫ്ഉൻ വആഖർ വആഖർ. ഒരു സ്ത്രീയെ ഒരാൾ വിവാഹം അന്വേഷിച്ചു, ആ പെണ്ണിന് ഒത്ത നല്ല ആളുകളാണ്, ഇങ്ങനെ മറ്റുള്ള ആളുകളൊക്കെ അന്വേഷിച്ചു, പക്ഷേ ഫമന, ഈ രക്ഷാധികാരി വലിയ വിവാഹം ചെയ്തു കൊടുക്കുന്നില്ല, തടയുകയാണ്. കബീറ അത് വലിയ പാപമായി തീരും. യംനഉൽ വിലായ അണ്ടോ, ആ ഉപ്പയുടെ രക്ഷ ആ വിലായത്ത് തന്നെ തടയപ്പെടുന്ന, ലിഅന്നഹു ദറാറു വഫിസ്ക്, അത് ബുദ്ധിമുട്ടുണ്ടാക്കലും തമ്മാടിത്തവുമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അങ്ങനെ ഇപ്പൊ സ്വന്തം വാപ്പ രക്ഷാധികാരിയാണല്ലോ, സ്വന്തം വാപ്പ വ്യക്തിപരമായ ഈ നിലക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വിവാഹം കഴിപ്പിക്കാതിരിക്കുക. ഒത്ത വരം വന്നു, പെണ്ണിന് ഇഷ്ടമാണ്, ദുനിയാവിന്റെ പറഞ്ഞ രീതിയിൽ ശമ്പളം ലഭിക്കാൻ വേണ്ടി അല്ല, ഈ രീതിയിലുള്ള തോന്നിവാസങ്ങൾക്ക് വേണ്ടി വിവാഹം വൈകിപ്പിക്കുക എന്നുള്ളത് അതുലാണ്. അങ്ങനെ ചെയ്താൽ എല്ലാ ഫിഖിന്റെ 4 മദ്ഹബിന്റെ ഇമാമുമാരും അദ്ദേഹത്തിന്റെ വിലായത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് നീങ്ങുമെന്നാണ്. അതാ പണ്ഡിതന്മാർ പറഞ്ഞത്, അവിടെ പറഞ്ഞത് കാണാൻ സാധിക്കും. അടുത്ത ഉപ്പയിൽ നിന്ന് ആ വിദൂരമായ മറ്റൊരു രക്ഷാധികാരിയിലേക്ക് അവന്റെ വിലായത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള അധികാരം നീങ്ങുമെന്നാണ്. ഇനി പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും, ആ പെണ്ണിന് ഇങ്ങനെ തടയുന്ന വിവാഹം തടയുന്ന ഉപ്പയും അല്ലെങ്കിൽ കുറെ രക്ഷാധികാരികളുണ്ട്, അവരൊക്കെ വിവാഹം തടയാൻ നിൽക്കുക. അപ്പൊ അവരെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള അധികാരം അവിടെയുള്ള സുൽത്താൻ ഭരണാധികാരിയിലേക്ക് നീങ്ങുമെന്നാണ്. അപ്പൊ അത്രക്കും ഗൗരവമുള്ള കാര്യമാണ്, അതെത്രക്കും ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ദുനിയാവിന്റെ പഠനവും പറഞ്ഞ് ഏറ്റവും ഒരിക്കലും വിവാഹത്തിന് ബദലായി നിൽക്കുന്ന ഒരു സംവിധാനമല്ല പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത്. വിവാഹത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല വിവാഹം എന്ന് പറഞ്ഞാൽ, അത് ഉത്തമമായ ആ പ്രായത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. ദുനിയാവിന്റെ പഠനത്തിന്റെ പേരും പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് അതൊരിക്കലും ശരിയല്ല, അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഒന്നുമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എടുത്ത് ആലോചിച്ച് നോക്കിയാൽ മതി, ഇങ്ങനെയൊക്കെ വിവാഹം നീണ്ടുപോകുന്നത് കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്, എന്താ ഉണ്ടാവുക? എത്ര മുസ്ലിം പെൺകുട്ടികളാണ് പ്രേമം കൊണ്ട് ഒളിച്ചോടുന്ന അവസ്ഥ, കാഫിറുകളുടെ കൂടെ ഒളിച്ചോടുന്ന അവസ്ഥ. ഇതൊക്കെ എന്തുകൊണ്ടാ ഉണ്ടായത്? അള്ളാഹുവിന്റെ ദീൻ പഠിച്ചിട്ടല്ലോ, ദീൻ പഠിപ്പിക്കാതെ ദുനിയാവിന് വേണ്ടി രക്ഷിതാക്കൾ വിട്ടപ്പോ നടന്ന തോന്നിവാസങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ശറാക്കി തന്നത് വലിയ മസ്ലഹത്തിന് വേണ്ടിയാണ്, തോന്നിവാസങ്ങൾക്കും തിന്മയിലേക്കും പോവാതിരിക്കാൻ വേണ്ടിയാണ്, ഇണക്കമുണ്ടാവാൻ വേണ്ടിയാണ്. അപ്പൊ അതിന്റെ പ്രായമെത്തിയാൽ നമ്മളത് ചെയ്തു കൊടുക്കണം. അതൊരിക്കലും ദുനിയാവിന്റെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി നമ്മൾ എന്താണ് പിന്തിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖിന്റെ ആളുകളായി ജീവിക്കാനും ഹഖില്ലാടി ഉറച്ച് മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وآله وصحبه وسلم.